ஓம் சாந்தி. 30/3/2024 பிரபாத முரளி. மதுரமாய குட்டிகளே, பிராணன் தானம் நல்கிறது பாபையான. பாப நல்கிற ஞானத்திலூட பிராணன் தானமாய் லபிக்கணும். இங்கே பிராணதானம் நல்கிற பாபையே ஸ்னேகத்தோட ஓர்மிக்கூ. சோத்யம் எந்த ஆதாரத்திலான 21 ஜன்மத்தேக்கு நீங்களோட எல்லா பண்டாரவும் நிறையது? உத்தரம் சங்கமயுகத்தில் நீங்கள் குட்டிகளுக்கு லபிக்கிற ஞானம் வருமான மார்க்கமான. ஈ படிப்பின் ஆதாரத்தில் எல்லா பண்டாரவும் நிறையோ. ஈ படிப்பிலூட 21 ஜன்மத்தேக்கு சந்தோஷம் லபிக்கணும். ஒரு வஸ்துவிட் பிராப்திக்கு வேண்டியும் ஆகிரிக்கேண்டதாய் வரல. பாப நல்கிற ஞானத்திலூட ஆத்மாவ் எந்த எந்தாகுனோ. ஓம் சாந்தி. பகவான் உவாச்ச, சாலிகிராம் அர்த்தம் ஆத்மாக்களாய குட்டிகள் மனசிலக்கணும். சிவபாப நம்மளை படிப்பிக்குவான் வந்திருக்கோம். குட்டிகள்க்கறியாம் பாப சிருஷ்டியுட ஆதி மத்திய அந்தியம் மனசிலக்கி தருந்து. குட்டிகள்க்கு ஒன்னும் தான் புதிய காரியங்களாய் தோணுன. இப்போ நீங்கெல்லாம் மனசிலாயி. மனுஷர் சர்வதும் மறந்து போய் ஆராணோ படிப்பது அவர் பகரம் ஆதிய நம்பரில் படிக்கிற ஆளுட பேரு நல்கி. நீங்கள் படிச்சு படிச்சு ஈ காரியம் தெளிக்கணும். பாரதத்திலே சாஸ்திரங்கள தன்னை காரியமான, அல்லாது மட்டு தர்மசாஸ்திரங்கள காரியமல்ல. பாரதத்திலே புராணங்களிலான தெட்டு சம்பவச்சது. நீங்கள்க்கல்லாதே மட்டாக்கும் இது தெளிக்குவான் கழியில்ல. குட்டிகள் அறியுண்ட இது அனாதியாய நாடகமான. இது வீண்டும் ஆவர்த்திக்கும். நீங்கள் மனுஷரை உத்தரிக்கிறதுள்ள புருஷார்த்தம் செய்யுன. மனுஷருடைய உத்தாரணம் உண்டாகும்போல் லோகவும் உத்தரிக்கப்படும். சத்யுகம் உத்தரிக்கப்பட்ட புதிய லோகமான. கலியுகம் அதப்பதிச்ச பழைய லோகமான. இதும் நீங்கள் குட்டிகள் நல்ல ரீதி மனசிலக்கணும். தாரண செய்து மனசிலக்கி கொடுக்கிறதின் யோகியதை உள்ளவராகணும். இதில் வளரே வெக்தத வேணும். பாப எத்த வெக்தமாயான ஓரோனு மனசிலக்கி தந்து நீங்களே உத்தரிக்கிறது. பாப பரையுன்னு, நீங்கள் உத்தரிக்கப்பட்டால் பின்னீடு பாபக்கு நீங்களே நன்னாக்கேண்டதாய ஆவசியமில்ல. நீங்கள் சம்ஸ்காரம் இல்லாதவராய் மாறி இப்போ வீண்டும் சம்ஸ்காரம் உள்ளவர் அர்த்தம் தேவி தேவத ஆகுனு. அது சத்யுகத்திலான உள்ளது. அவர் எல்லாவரும் உத்தரிக்கப்பட்டவராயிருந்து. இப்போ அதப்பதிக்கப்பட்டவர் அவருடைய பூஜ செய்யுன்னு. எந்தகொண்டு நம்ம அவரை உத்தரிக்கப்பட்டவர் என்ன பரையுன்னு என்ன ஒராளுடையும் புத்தியிலும் வரல. எல்லாவரும் மனுஷர் தன்னை. பக்ஷே ஆராணோ உத்தரிக்கப்பட்டவர் சம்ஸ்கார சம்பன்னர், அவர் தன்னை அதப்பதிச்சு. சம்ஸ்காரம் உள்ளவரும் இல்லாதவரும் பாக்கி இப்போழுள்ள ஆரிய சமாஜம் மடங்களும் பிரஸ்தானங்களுமான. இதெல்லாம் விரக்ஷத்திலூட வக்தமாய் மனசிலக்குவான் சாதிக்கும். இது மனுஷ சிருஷ்டி விரக்ஷமான. இது ஆயுஸ் 5000 வருஷமான. இது பேர் கல்பவ்ருஷம் என்னான. பட்சே கல்பவ்ருஷம் என்ன வாக்கிலூட மனுஷருடைய புத்தியில் விரக்ஷம் வரனதே இல்ல. நீங்கள் விரக்ஷத்தின் ரூபத்தில் மனசிலக்கி தருந்து. அவர் பரையுது கல்பம் லட்சம் வருஷத்தின். பாப பரையுது இது 5000 வருஷத்தின். பட்சே ஓரோருத்தரும் கல்பத்தின் ஆயுஸ் கேள்விக்கிறது ஓரோ தரத்திலான. பூர்ணமையும் மனசிலக்கி தருந்த ஆரும் இல்ல. பரஸ்பரம் எத்திரவாதங்களான செய்யுது. நீங்களேது ஆத்மீய சம்பாஷணமான. நீங்கள் செமினார் நடத்து, இதனையான ஆத்மீய சம்பாஷணம் என்ன பரையுது. சோதியம் உத்தரம் மனசிலக்கிறதினு வேண்டியும் செய்யுது. பாப ஏதொன்னாணோ நீங்களே கேள்விக்கிறது, அதில் நின்று தன்னை விஷயம் கண்டெத்தி நீங்கள் கேள்விக்கூ. ഈ ലോകത്തുള്ളവർ എന്ത് കേൾപ്പിക്കുന്നു, ഇതും നിങ്ങൾ പോയി മനസ്സിലാക്കൂ. അതിനുശേഷം വന്ന് ബാബയെ കേൾപ്പിക്കണം. അതായത് ഈ പ്രകാരത്തിലുള്ള വാദപ്രതിവാദം നടന്നു. ആദ്യം ഇത് മനസ്സിലാക്കി കൊടുക്കണം, ഗീതയുടെ ഭഗവാൻ ആരാണ്. ഭഗവാനായ ബാബയെ മറന്നത് കാരണമാണ് പൂർണമായും നാശം സംഭവിച്ചത്. നിങ്ങൾ കുട്ടികൾക്ക് ബാബയോട് സ്നേഹമുണ്ട്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നു. ബാബയാണ് പ്രാണദാനം നൽകുന്നത്. ബാബ ജ്ഞാനത്തിന്റെ ദാനം ചെയ്യുന്നതിലൂടെ എന്തിൽ നിന്നും എന്തായി മാറുന്നു. അതിനാൽ ബാബയുടെ മേൽ അത്രത്തോളം സ്നേഹം ഉണ്ടായിരിക്കണം. ബാബ നമ്മളെ ഈ രീതിയിൽ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. നമ്മൾ കൃഷ്ണനെ എത്ര ഓർമ്മിക്കുന്നു, പക്ഷെ അതിലൂടെ അവരിലൂടെ ഒന്നും ലഭിക്കുന്നില്ല. നാരായണനെ ഓർമ്മിക്കുന്നു. ഓർമ്മിക്കുന്നതിലൂടെ എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മൾ ദരിദ്രനിലും ദരിദ്രനായി. ദേവതമാർ എത്ര പവിത്രമായിരുന്നു. ഇപ്പോൾ എല്ലാ വസ്തുക്കളും കൃത്രിമമായി മാറി. ഏതൊന്നിനാണോ വിലയില്ലാതിരുന്നത്, അത് ഇന്ന് വിലയുള്ളതായി. സത്യയുഗത്തിൽ ധാന്യത്തിനും മറ്റും വിലയുടെ കാര്യമില്ല. എല്ലാവർക്കും അവരവരുടെ സമ്പത്ത് ഉണ്ടായിരിക്കും. ഒന്നിന്റെ പോലും പ്രാപ്തിയുടെ ആഗ്രഹം വെക്കേണ്ടതില്ല. കാരണം അപ്രാപ്തമായ ഒരു വസ്തു പോലും ഉണ്ടായിരിക്കില്ല. ബാബ പറയുന്നു, ബാബ നിങ്ങളുടെ ഭണ്ഡാരം നിറച്ചു തരുന്നു. നിങ്ങൾ ജ്ഞാനം നൽകുന്നതിലൂടെ നിങ്ങളുടെ ഭണ്ഡാരം നിറയുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ജ്ഞാനം വരുമാന മാർഗമാണ്. ജ്ഞാനം സർവതുമാണ്. ഈ പഠിപ്പിലൂടെ നിങ്ങൾ എത്ര ഉയർന്നവരാകുന്നു. ജ്ഞാനവും ഖജനാവാണല്ലോ. ലോകത്തിലുള്ള ടീച്ചേഴ്സും പഠിപ്പിക്കുന്നു, പക്ഷെ അതിലൂടെ അല്പകാല സുഖമാണ് ലഭിക്കുന്നത്. ഈ പഠിപ്പിലൂടെ നിങ്ങൾക്ക് 21 ജന്മത്തെ സുഖം ലഭിക്കുന്നു. അതിനാൽ നിങ്ങൾ കുട്ടികൾക്ക് വളരെ സന്തോഷം ഉണ്ടായിരിക്കണം. ഇത് മനസ്സിലാക്കുന്നതിനും സമയമെടുക്കും. പെട്ടെന്നാരും മനസ്സിലാക്കില്ല. കോടിയിലും ചിലരെ വരികയുള്ളൂ. പകുതി കൽപ്പത്തോളം എല്ലാ മനുഷ്യരും പരസ്പരം വീഴ്ത്തി വന്നു. ഉയർത്തുന്നത് ഒരേ ഒരു ബാബയാണ്. പക്ഷേ പരിധിയില്ലാത്ത പഠിപ്പ് പഠിപ്പിക്കുന്ന ആൾക്ക് പകരം പഠിക്കുന്ന കുട്ടിയുടെ പേരിട്ടു. ലോകത്തിലുള്ളവർ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. പറയുന്നുണ്ട് ഭഗവാനുവാച പഠിപ്പിച്ചു പോയി. പിന്നീട് അതിന്റെ യാതൊരു പുരാണ ഗ്രന്ഥവും ഇല്ല. സത്യയുഗത്തിൽ ഒരു ശാസ്ത്രവും ഇല്ല. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ ഗ്രന്ഥങ്ങളാണ്. എത്ര വലിയ വൃക്ഷമാണ്! ഭക്തിയിലെ ഈ അനേക ശിഖരങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ വൃക്ഷമെന്ന പേരും ഉണ്ടാകുമായിരുന്നില്ല. ഇതെല്ലാം ധാരണ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ധാരണ ചെയ്യുന്നുണ്ട്. പഠിപ്പിക്കുന്ന ആൾ പഠിപ്പിച്ചതിനു ശേഷം മറയുന്നു. പഠിക്കുന്നവർ വിശ്വത്തിന്റെ അധികാരിയായി വരുന്നു. എത്ര പുതിയ പുതിയ കാര്യങ്ങളാണ്! ഒരു കാര്യം പോലും ഒരാളുടെ ബുദ്ധിയിലും ഇല്ല. വിദ്യാർത്ഥികൾ, നിങ്ങൾ എല്ലാവരും നമ്പർ വൈസാണ്. ചിലർ വിജയിക്കുന്നു, ചിലർ പരാജയപ്പെടുന്നു. ഇത് പരിധിയില്ലാത്ത വളരെ വലിയ പരീക്ഷയാണ്. നിങ്ങളറിയുന്നു, ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുന്നുവെങ്കിൽ കൽപ്പകൽപ്പാന്തരം നല്ല രീതിയിൽ പഠിക്കും. നല്ല രീതിയിൽ പഠിക്കുന്നവർ ഉയർന്ന പദവി നേടും. എല്ലാവരും നമ്പർ വൈസായി പോകും. മുഴുവൻ ക്ലാസും ട്രാൻസ്ഫർ ആകും. നമ്പർ വൈസായി പോയി ഇരിക്കും. ഈ ജ്ഞാനവും ആത്മാവിലാണ് ഉള്ളത്. നല്ലതോ മോശമായതോ ആയ സംസ്കാരവും ആത്മാവിലാണ് ഉള്ളത്. ശരീരം മണ്ണാകുന്നു. ആത്മാവിന് നിർലേപമാകാൻ കഴിയില്ല. 100% സതോപ്രധാനം, 100% തമോപ്രധാനമാകുന്നത് ആരാണ്? ഇതും നിങ്ങളാണ് അറിയുന്നത്. ആദ്യം പാവപ്പെട്ടവരെ ഉയർത്തണം. അവർ ആദ്യം വരും. ഗുരുക്കന്മാരുടെയും നല്ല നല്ല അനന്യ ശിഷ്യന്മാർ എപ്പോഴാണോ വരുന്നത്, അപ്പോഴാണ് അവരുടെയും ബുദ്ധി തുറക്കുന്നത്. ഇത് നമ്മളുടെ ഇലയിൽ, അതായത് ധർമ്മത്തിൽ നിന്ന് പോയതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആരാണോ ഈ ധർമ്മത്തിലുള്ളവർ, അവർ വരും. ബാബു വന്ന് പുതിയ വൃക്ഷം നടുന്നു. ആരെല്ലാമാണോ മറ്റ് ധർമ്മങ്ങളിലേക്ക് പോയത്, അവർ എല്ലാവരും തിരിച്ചുവരും. വീണ്ടും തന്റെ ഭാരതത്തിലേക്ക് വരും. ഭാരതവാസി ആയിരുന്നല്ലോ. നമ്മുടെ ശിഖരത്തിലുള്ളവർ ആരെല്ലാമാണോ അവരെല്ലാവരും വരും. മുന്നോട്ടു പോകുമ്പോൾ എല്ലാം നിങ്ങൾ മനസ്സിലാക്കും. എവിടെയെല്ലാം അന്യരാജ്യക്കാരുണ്ടോ അവരെയെല്ലാം പുറത്താക്കുകയാണ്. അവർ വളരെ ധനവാനായി, ഇവിടെയുള്ളവർ ദരിദ്രമായി എന്ന് മനസ്സിലാക്കുന്നു. അന്തിമത്തിൽ എല്ലാവർക്കും അവരവരുടെ ധർമ്മങ്ങളിലേക്ക് പോകണം. അവസാനം എല്ലാവരും അവരവരുടെ നാട്ടിലേക്ക് ഓടും. വിദേശത്ത് വെച്ച് ആരെങ്കിലും മരിച്ചാൽ അവരെ ഭാരതത്തിൽ കൊണ്ടുവരാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഭാരതം പവിത്ര ഭൂമിയാണ്. ഭാരതം പുതിയ ലോകമായിരുന്നു. ഈ സമയം ഇതിനെ നിർവികാരി ലോകമെന്ന് പറയില്ല. ഇത് വികാരി ലോകമാണ്. അതിനാൽ വിളിക്കുന്നു, അല്ലയോ പതീത പാവന, വരൂ, വന്ന് ഞങ്ങളെ പാവനമാക്കൂ. പക്ഷെ ലോകം ഇതുതന്നെയാണ്. ഈ സമയം ഈ ലോകത്തിൽ ആരും പാവനമായി ഇല്ല. പാവന ആത്മാക്കൾ മൂലവതനത്തിലാണ്. അത് ബ്രഹ്മമഹത്തത്വമാണ്. എല്ലാവരും പാവനമായി അവിടേക്ക് പോകും. പിന്നെ നമ്പർ വയസ്സായി പാട്ടഭിനയിക്കുവാൻ വരും. ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ ഫൗണ്ടേഷനാണ് ഇത്. പിന്നീട് പ്രധാനമായും മൂന്ന് ശാഖകൾ വരുന്നു. ഇത് ദേവതാധർമ്മമാണ്. ഇത് ശിഖരമല്ല. ആദ്യം ഇതാണ് ഫൗണ്ടേഷൻ. പിന്നീട് മൂന്ന് ശിഖരങ്ങൾ. മുഖ്യമായിട്ടുള്ളത് നാല് ധർമ്മങ്ങളാണ്. ഏറ്റവും നല്ല ധർമ്മം ഈ ബ്രാഹ്മണ ധർമ്മം. ഇതിന് വളരെയധികം മഹിമയുണ്ട്. നിങ്ങളിവിടെ വജ്രതുല്യമാകുന്നു. ബാബ നിങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നു. അതിനാൽ നിങ്ങൾ എത്ര ഉയർന്നവരാണ്. ദേവതകളെക്കാളും നിങ്ങൾ ബ്രാഹ്മണർ വളരെ ജ്ഞാനം ഉള്ളവരാണ്. അതിശയമല്ലേ? നമ്മൾ എടുക്കുന്ന ജ്ഞാനം നമ്മുടെ കൂടെ വരും. പിന്നീട് സത്യയുഗത്തിൽ എത്തിയാൽ ഈ ജ്ഞാനം പോലും മറന്നുപോകും. നിങ്ങൾ അറിയുന്നുണ്ട് ആദ്യം നമ്മൾ എന്തു പഠിച്ചു, ഇപ്പോൾ എന്തു പഠിക്കുന്നു. ICSലുള്ളവരും ആദ്യം പഠിക്കുന്നതും പിന്നീട് പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ വളരെ പുതിയ പോയിന്റ്സ് കേൾക്കും. ബാബ ഇപ്പോൾ പറയില്ല, പിന്നീട് കേൾപ്പിക്കുന്നതിന്റെയാണ് പാർട്ടും. ബുദ്ധിയിലുണ്ടായിരിക്കണം. ജ്ഞാനത്തിന്റെ പാർട്ട് എപ്പോൾ പൂർത്തിയാകുന്നുവോ ആ സമയം നമ്മളും ബാബയുടെ ജ്ഞാനത്തെ ധാരണ ചെയ്യും. പിന്നീട് നമ്മളുടെ പാർട്ട് സ്വർഗത്തിൽ ആരംഭിക്കും. ബാബയുടെ പാർട്ട് പൂർത്തിയാകും. ബുദ്ധിയിൽ വളരെ നല്ല രീതിയിലുള്ള ധാരണ വേണം. അതിനാൽ സ്മരിച്ചുകൊണ്ടിരിക്കൂ. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഓർമ്മിക്കുന്നില്ല എങ്കിൽ പദവി കുറഞ്ഞുപോകും. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് ശരീരബോധം ഇല്ലാതാകും. സന്യാസിമാർ പോലും ഈ അവസ്ഥ അഭ്യാസം ചെയ്ത് ചെയ്ത് ശരീരം ഉപേക്ഷിക്കുന്നു. പക്ഷെ അവരുടെ വഴി വേറെയാണ്. അതിനാൽ അവർക്ക് വീണ്ടും ജന്മം എടുക്കണം. ഫോളോവേഴ്സ് മനസ്സിലാക്കുന്നു, അവർ ബ്രഹ്മത്തിൽ ലയിച്ചു, ഇനി തിരിച്ചു വരില്ല എന്ന്. ബാബ മനസ്സിലാക്കി തരുന്നു, ഒരാൾക്കും തിരിച്ചു പോകുവാൻ കഴിയില്ല. അന്തിമത്തിൽ എപ്പോഴാണോ എല്ലാ അഭിനേതാക്കളും സ്റ്റേജിൽ വരുന്നത്, അപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകും. അത് പരിധിയുള്ള വിനാശി നാടകം. ഇത് പരിധിയില്ലാത്ത അവിനാശി നാടകം. നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഡ്രാമ പേൻ പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പിന്നീട് ചെറിയ ചെറിയ നാടകങ്ങൾ തയ്യാറാക്കുന്നു. അസത്യമായ ഫിലിം നിർമ്മിക്കുന്നു. അതിൽ വിഷ്ണു അവതരണം പോലുള്ള നല്ല കാര്യങ്ങൾ കാണിക്കുന്നു. അങ്ങനെ മുകളിൽ നിന്നും ആരും ഇറങ്ങി വരുന്നില്ല. ലക്ഷ്മി നാരായണൻ പാട്ടഭിനയിക്കുവാൻ വരുന്നു. ബാക്കി മുകളിൽ നിന്ന് ആരും വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികളെ ബാബ പഠിപ്പിക്കുമ്പോഴാണ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. ആദ്യം നിങ്ങളും തുച്ഛബുദ്ധിയുള്ളവരായിരുന്നു. എപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നുവോ അപ്പോൾ നിങ്ങളുടെ ബുദ്ധി തുറന്നു. ഇത്രയും നാൾ ഏതൊന്നാണോ കേട്ടുവന്നത് അതൊന്നും തന്നെ യാതൊരു പ്രയോജനത്തിലും വരുന്നില്ല. മാത്രമല്ല താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. അതിനാൽ നിങ്ങൾ എല്ലാവരെ കൊണ്ടും എഴുതിക്കൂ. എപ്പോഴാണോ അവർ എഴുതി തരുന്നത് അപ്പോൾ മനസ്സിലാക്കാം ഇവരുടെ ബുദ്ധിയിൽ കുറച്ചു മനസ്സിലായിട്ടുണ്ട്. പുറമേ നിന്ന് വരുന്നു, ഫോം പൂരിപ്പിക്കുമ്പോൾ മനസ്സിലാകും ഇത് നമ്മളുടെ കുലമാണ്. മുഖ്യമായ കാര്യം ബാബയെ അറിയുക എന്നതാണ്. മനസ്സിലാക്കണം, ബാബ കൽപ്പകൽപ്പം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് ചോദിക്കണം, എപ്പോൾ മുതൽ പവിത്രതയുണ്ട്? പെട്ടെന്നൊന്നും ഉദ്ധരിക്കപ്പെടില്ല, ഇടയ്ക്കിടയ്ക്ക് മായ പിടിക്കും. നോക്കും, കച്ചായാണെങ്കിൽ വിഴുങ്ങും. ചില മഹാരഥികളെ പോലും മായ വിഴുങ്ങി. പുരാണങ്ങളിലുള്ള ഉദാഹരണം ഇപ്പോഴത്തേതാണ്. ക്ഷേത്രങ്ങളിലും കുതിരസവാരിക്കാർ, മഹാരഥികൾ, കലാൽപ്പട എന്നിങ്ങനെ എല്ലാവരെയും കാണിക്കുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഓർമ്മ ചിഹ്നത്തെ നോക്കൂ. നിങ്ങൾ ഇതിന് സമാനമാകുമ്പോൾ ഭക്തിയും ഇല്ലാതാകുന്നു. നിങ്ങൾ ആരുടെ മുന്നിലും തല കുനിക്കേണ്ട. നിങ്ങൾ അവരോട് ചോദിക്കണം, ഈ ദേവീ ദേവതമാർ ഇപ്പോൾ എവിടെ പോയി? ഇവരുടെ ബയോഗ്രഫി, അതായത് ജീവചരിത്രം കേൾപ്പിക്കൂ. ബാബ നിങ്ങളെ നോളജ് ഫുൾ ആക്കി. അതിനാൽ നിങ്ങൾ ചോദിക്കണം, അതിനായി ലഹരി ഉണ്ടായിരിക്കണം. 8 പേരാണ് ബഹുമതിയോടെ പാസ്സാകുന്നത്. ഇത് വളരെ വലിയ പരീക്ഷയാണ്. സ്വയത്തെ നോക്കണം, ഞാൻ ആത്മാവ് പവിത്രമായോ? എപ്പോഴാണോ യോഗത്തിലിരിക്കുന്നത് അപ്പോൾ ബാറ്ററി ചാർജാകും. ബാബയുമായി യോഗം വയ്ക്കുന്നുവെങ്കിൽ സതോ പ്രധാനമാകും. തമോ പ്രധാന ആത്മാവിന് തിരിച്ചു പോകുവാനേ കഴിയില്ല. ഇതും ഡ്രാമയാണ്. അവിടെ ദുഃഖം നൽകുന്ന ഒരു വസ്തുവും ഇല്ല. പശുക്കൾ പോലും സുന്ദരമായിരിക്കും. കൃഷ്ണനോടൊപ്പം എത്ര സുന്ദരമായ പശുക്കളെയാണ് കാണിക്കുന്നത്. വലിയ വലിയ വ്യക്തികളുടെ ഫർണിച്ചറും സുന്ദരമായിരിക്കും. പശുക്കൾ നല്ല രീതിയിൽ പാല് നൽകും. അതിനാലല്ലേ പാലരുവി ഒഴുകും എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾ നോളജ് ഫുൾ ആയി മാറി. ഈ ലോകത്തെ നിങ്ങൾ തുച്ഛമെന്ന് മനസ്സിലാക്കുന്നു. ഇതിലെ മുഴുവൻ അഴുക്കും സ്വാഹ ആകും. പിന്നീട് മുഴുവൻ അഴുക്കും ഇല്ലാതായി എല്ലാം സ്വച്ഛമാകും. നമ്മൾ നമ്മുടെ രാജധാനിയിലേക്ക് പോകും. അതിന്റെ പേരാണ് സ്വർഗം. കേൾക്കുമ്പോൾ തന്നെ എത്ര സന്തോഷമുണ്ടാകണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചുകിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ അധപ്പതിച്ച ലോകത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ആദ്യം സ്വയം ഉദ്ധരിക്കണം. തന്റെ ബുദ്ധിയെ ബാബയുടെ ഓർമ്മയിൽ പരിശുദ്ധമാക്കണം. 2. പരസ്പരം വാദപ്രതിവാദത്തിന് പകരം ആത്മീയ സംഭാഷണം നടത്തണം. ജ്ഞാനദാനം ചെയ്ത് എല്ലാവരുടെയും ഭണ്ഡാരം നിറയ്ക്കണം. വരദാനം: സ്വമാനത്തിന്റെ സീറ്റിൽ സ്ഥിതി ചെയ്ത് ശക്തികളെ ആജ്ഞ അനുസരിച്ച് നടത്തിക്കുന്ന വിശാല ബുദ്ധിയായി ഭവിക്കട്ടെ. തന്റെ വിശാല ബുദ്ധിയിലൂടെ സർവശക്തികളാകുന്ന സേവാധാരികളെ സമയത്തിനനുസരിച്ച് കാര്യത്തിൽ ഉപയോഗിക്കൂ. നേരിട്ട് പരമാത്മാവിലൂടെ ലഭിച്ചിട്ടുള്ള സ്വമാനത്തിന്റെ ലഹരിയിലിരിക്കൂ. സ്വമാനത്തിന്റെ സ്ഥിതിയാകുന്ന സീറ്റിൽ സെറ്റായിരിക്കൂ. എന്നാൽ സർവശക്തികളും സേവനത്തിനായി സദാ ഹാജരായിരിക്കും. താങ്കളുടെ ആജ്ഞയ്ക്കായുള്ള പ്രതീക്ഷയിലായിരിക്കും. അപ്പോൾ വരദാനത്തെയും സമ്പത്തിനെയും കാര്യത്തിൽ ഉപയോഗിക്കൂ. അധികാരിയായി യോഗയുക്തമായി യുക്തിയുക്തമായ സേവനം സേവാധാരികളിൽ നിന്നുമെടുക്കൂ. എന്നാൽ അവർ സദാ പ്രീതിയോടെ ഇരിക്കും, ഇടയ്ക്കിടെ പരാതിപ്പെടില്ല. സ്ലോഗൻ: ഏതൊരു കാര്യം ആരംഭിക്കുന്നതിനു മുമ്പായും വിശേഷിച്ച് ഈയൊരു സ്മൃതി കൊണ്ടുവരൂ, സഫലത ഞാൻ ശ്രേഷ്ഠ ബ്രാഹ്മണാത്മാവിന്റെ ജന്മസിദ്ധ അധികാരമാണ്. ഓം ശാന്തി.